കടുകുമണിയോട് സദൃശ്യം. ക്രിസ്തുവിൻ്റെ ഉപദേശം ശ്രദ്ധിച്ചിരുന്ന പുരുഷാരത്തിൽ പരീശന്മാരും ഉണ്ടായിരുന്നു. അവനെ മശിഹയായി എത്ര ചുരുക്കം കേൾവിക്കാരാണ് അംഗീകരിക്കുന്നതെന്ന് അവർ വെറുപ്പോടുകൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. യാതൊരു നാഠ്യവും കാണിക്കാത്ത ഈ ഗുരു ഇസ്രായേലിനെ എപ്രകാരം അഖിലലോക അധികാരത്തിലെത്തിക്കുമെന്ന് അവർ തങ്ങളോട് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. ധനവും ശക്തിയും ബഹുമാനവും കൂടാതെ എപ്രകാരം അവൻ പുതിയ സാമ്രാജ്യം സ്ഥാപിക്കും? അവരുടെ ചിന്തകൾ വായിച്ചറിഞ്ഞ കർത്താവ് ഇപ്രകാരം ഉത്തരം പറഞ്ഞു: ദൈവരാജ്യത്തെ എങ്ങനെ ഉപമിക്കേണ്ടു? ഏത് ഉപമയാൽ അതിനെ വർണ്ണിക്കേണ്ടു? ഭൗമിക ഭരണകൂടങ്ങളിൽ അതിനോട് സദൃശ്യമായി ഒന്നും തന്നെയില്ല. അതിനെ ഉപമിക്കുവാൻ യോജിച്ച സമൂഹം ഭൂമുഖത്തില്ല. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യനെടുത്ത് തൻ്റെ വയലിലിട്ടു. അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. ആകാശത്തിലെ പറവകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായിത്തീരുന്നു. ദൈവം തന്നെ സ്ഥാപിച്ചിരിക്കുന്ന ജീവന്റെ തത്വം വെളിവാക്കിക്കൊണ്ട് വിത്തിലടങ്ങിയിരിക്കുന്ന ഭ്രൂണം വളർന്നു തുടങ്ങുന്നു. അതിൻ്റെ വളർച്ച മാനുഷിക ശക്തിയിൽ ആശ്രയിച്ചിരിക്കുന്നില്ല. അപ്രകാരം തന്നെയാണ് ക്രിസ്തുവിൻ്റെ രാജ്യവും. അതൊരു പുതിയ സൃഷ്ടിയാണ്. അതിൻ്റെ വളർച്ചയുടെ തത്വം ഈ ലോകരാജ്യങ്ങളുടെ ഭരണതത്വത്തിന് വിപരീതമാണ്. ജഡീക ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഭൗമിക ഭരണകൂടങ്ങൾ നിലനിൽക്കുന്നു. യുദ്ധം കൊണ്ട് അവരുടെ അധികാരം അവർ സ്ഥാപിക്കുന്നു. എന്നാൽ പുതിയ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ സമാധാന പ്രഭുവാണ്. ലോക സാമ്രാജ്യങ്ങളെ ഭീകരമൃഗങ്ങളുടെ പ്രതീകമായി പരിശുദ്ധാത്മാവ് പ്രതിനിധീകരിക്കുന്നു. എന്നാൽ ക്രിസ്തു ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. യോഹന്നാൻ 1:29. മനസ്സാക്ഷിയെ നിർബന്ധിക്കുന്ന മൃഗീയ ബലപ്രയോഗം അവൻ്റെ ഭരണകൂടത്തിലില്ല. ലോകരാജ്യങ്ങളുടെ രീതിയിൽ ദൈവരാജ്യം സ്ഥാപിച്ച് കാണുന്നതിനു വേണ്ടി യഹൂദന്മാർ നോക്കിപ്പാർത്തുകൊണ്ടിരുന്നു. നീതി നടത്തുന്നതിനു വേണ്ടി അവർ ബാഹ്യമായ മാർഗങ്ങൾ അവലംബിച്ചു. പദ്ധതികളും മാർഗങ്ങളും അവർ തന്നെ ആസൂത്രണം ചെയ്തു. എന്നാൽ ക്രിസ്തു മറ്റൊരു തത്വം പ്രാബല്യത്തിൽ വരുത്തുന്നു. നീതിയും സത്യവും നിലവിൽ വരുത്തിക്കൊണ്ട് ക്രിസ്തു തെറ്റിനും പാപത്തിനും എതിരെ പ്രവർത്തിക്കുന്നു. യേശു ഈ ഉപമ പറയുമ്പോൾ അടുത്തും അകലെയുമായി പുല്ലിനും മറ്റു തര സസ്യങ്ങൾക്ക് മുകളിൽ ശിഖരങ്ങൾ കാറ്റിൽ വീശിക്കൊണ്ട് കടുക് ചെടികൾ കാണാമായിരുന്നു. പറവകൾ ശിഖരങ്ങളിൽ പറന്നു നടക്കുകയും ഇലകളാൽ സമൃദ്ധമായ ചെടികളിലിരുന്ന് പാടുകയും ചെയ്തിരുന്നു. പക്ഷേ ചെടികളിൽ വെച്ച് ഏറ്റവും വലുതായ ഇതിൻ്റെ വിത്ത് വർഗ്ഗങ്ങളിൽ ഏറ്റവും ചെറുതാണ്. ആരംഭത്തിലത് മൃദുവായ നാമ്പ് നീട്ടി വളരുന്നെങ്കിലും പിന്നെ അത് ബലിഷ്ഠവും ശക്തിയുള്ളതുമായി പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നു. അതുപോലെ ക്രിസ്തുവിൻ്റെ രാജ്യവും ആരംഭത്തിൽ വിനീതവും അപ്രധാനവുമായി കാണപ്പെടുന്നു. ഭൗമിക സാമ്രാജ്യങ്ങളുമായി തുലനം ചെയ്യുമ്പോൾ അത് ഏറ്റവും നിസാരമായി കാണുന്നു. ക്രിസ്തു രാജാവാണെന്നുള്ള അവകാശവാദത്തെ ലോകഭരണാധികാരികൾ പരിഹസിച്ച് തള്ളിക്കളഞ്ഞു. എന്നിട്ടും തൻ്റെ അനുഗാമികൾക്ക് കൊടുത്ത വലിയ സത്യത്തിൽ രാജ്യത്തിൻ്റെ സുവിശേഷം ദിവ്യജീവൻ നിറഞ്ഞതായിരുന്നു. അതിൻ്റെ വളർച്ച എത്ര വേഗത്തിലായിരുന്നു! അതിൻ്റെ സ്വാധീനം എന്തുമാത്രം വ്യാപകമായിരുന്നു! ക്രിസ്തു ഈ ഉപമ പറയുമ്പോൾ തൻ്റെ പുതിയ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നതിന് ഏതാനും ചില ഗലീലക്കാരായ കർഷകർ മാത്രമാണ് ഉണ്ടായിരുന്നതും. അവരുടെ ദാരിദ്ര്യവും ചുരുങ്ങിയ അംഗസംഖ്യയും യേശുവിനെ അനുഗമിക്കുന്ന സാധാരണക്കാരായ മീൻപിടുത്തക്കാരോടൊത്ത് നിൽക്കുന്നതിന് മനുഷ്യരെ തടയുന്ന കാരണമായി വീണ്ടും വീണ്ടും ഊന്നി പറയുന്നുണ്ടായിരുന്നു. എന്നാൽ കടുകുമണി വളർന്ന് ഭൂലോകമെങ്ങും ശിഖരങ്ങൾ വീശേണ്ടതാണ്. അപ്പോൾ മനുഷ്യഹൃദയങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ലോകരാജ്യങ്ങളുടെ മഹത്വം നശിക്കുകയും ക്രിസ്തുവിൻ്റെ രാജ്യം ഉന്നതവും വിശാലവുമായ ശക്തിയോടുകൂടെ മനസ്സിനുള്ളിൽ സ്ഥാനം പിടിക്കുകയും ചെയ്യും. അപ്രകാരം തന്നെ ഹൃദയത്തിൽ കൃപയുടെ പ്രവർത്തനം ആരംഭത്തിൽ ചെറുതായി തുടങ്ങുന്നു. പറയുന്ന ഒരു വാക്ക്, ആത്മാവിലേക്കുള്ള വെളിച്ചത്തിൻ്റെ ഒരു നാളം എന്നിവയായിരിക്കും പുതുജീവൻ്റെ ആരംഭത്തിൽ സ്വാധീനിക്കുന്നതും. അതിൻ്റെ ഫലമളക്കുവാൻ ആർക്ക് കഴിയും? കടുകുമണിയുടെ ഉപമയിൽ ദൈവരാജ്യത്തിൻ്റെ വളർച്ച മാത്രമല്ല വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത്, അതിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന അനുഭവം കൂടെ ആവർത്തിച്ചിരിക്കുന്നു. ഓരോ തലമുറയിലുമുള്ള തൻ്റെ സഭയ്ക്കു വേണ്ടി പ്രത്യേക സത്യവും പ്രത്യേകമായ വേലയും ദൈവത്തിനുണ്ട്. ലോകത്തിലെ ബുദ്ധിജീവികൾക്കും വിവേകികൾക്കും മറഞ്ഞിരിക്കുന്ന സത്യം വിനയശീലരും ശിശുസഹജ സ്വഭാവം ഉള്ളവരുമായവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിനൊരു സ്വയത്യാഗം ആവശ്യമാണ്. അതിന് യുദ്ധങ്ങളിലേർപ്പെടുകയും വിജയങ്ങൾ വരിക്കുകയും വേണം. പുറമേ നോക്കുമ്പോൾ അപ്രകാരമുള്ളവർ ചുരുക്കമായി തോന്നും. ലോകത്തിലെ ശ്രേഷ്ഠന്മാരാലും ലോകത്തോട് അനുരൂപപ്പെട്ടു നിൽക്കുന്ന സഭയാലും അവർ എതിർത്തു തള്ളപ്പെട്ടവരായി കാണാം. യഹൂദ രാജ്യത്തിൻ്റെ ആചാരങ്ങളെയും അഹംഭാവത്തെയും ശാസിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ മുന്നോടിയായ സ്നാപക യോഹന്നാൻ ഏകനായി നിൽക്കുന്നത് കാണുക. ആദ്യമായി യൂറോപ്പിൽ സുവിശേഷം എത്തിച്ചവരെ ശ്രദ്ധിക്കുക. കൂടാരപ്പണിക്കാരായ പൗലോസും ശീലാസും സ്നേഹിതരോടൊത്ത് ത്രോവാസിൽ നിന്ന് ഫിലിപ്പിയിലേക്ക് കപ്പൽ കയറിയപ്പോൾ അവരുടെ ദൗത്യം വളരെ ഇരുളടഞ്ഞതും പ്രത്യാശാരഹിതവുമായി കാണപ്പെട്ടിരിക്കാം. പ്രായം ചെന്നവനായ പൗലോസ് ചെങ്ങല ധരിച്ചുകൊണ്ട് കൈസറുടെ ശക്തി കേന്ദ്രത്തിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് നോക്കുക. റോമാ സാമ്രാജ്യത്തിലെ പുറജാതി മതത്തോട് എതിർത്തു നിൽക്കുന്ന അടിമകളുടെയും കർഷകരുടെയും ചെറിയ സമൂഹത്തെ നോക്കുക. ലോകജ്ഞാനത്തിൻ്റെ പര്യായമായ ഉന്നത സഭയ്ക്കെതിരെ മാർട്ടിൻ ലൂതർ എതിർത്തു നിൽക്കുന്നത് കാണുക. ഇവിടെ ഞാനിതാ നിലയുറപ്പിച്ചിരിക്കുന്നു, മറ്റൊന്ന് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല, ദൈവം എന്റെ സഹായി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാജാവിനും പോപ്പിനുമെതിരെ അദ്ദേഹം ദൈവവചനത്തെ ഉയർത്തിപ്പിടിക്കുന്നത് കാണുക. ആചാരങ്ങളുടെയും വിഷയാസക്തികളുടെയും അവിശ്വാസത്തിന്റെയും മധ്യയെ ക്രിസ്തുവിനെയും അവന്റെ നീതിയെയും ജോൺ വെസ്ലി പ്രഘോഷിക്കുന്നത് ശ്രദ്ധിക്കുക. പാഷാണ്ട മതത്തിന്റെ കാഠിന്യത്തിൽ ഭാരപ്പെടുന്ന ലോകത്തിന് ക്രിസ്തുവിന്റെ സ്നേഹ സന്ദേശം എത്തിച്ചു കൊടുക്കുന്നതിനുള്ള അവസരത്തിനായി യാചിക്കുന്നവന്റെ ശബ്ദം ശ്രവിക്കുക. അതിനുത്തരമായി സഭാഭരണകൂടത്തിന്റെ സ്വരവും കേൾക്കുക. യുവാവെ, അടങ്ങിയിരിക്കൂ. വിജാതീയ മതക്കാരെ മാനസാന്തരത്തിലേക്ക് നടത്തണമെന്ന് ദൈവം തീരുമാനിക്കുമ്പോൾ നിന്റെയും എന്റെയും സഹായം കൂടാതെ അവനത് ചെയ്തുകൊള്ളും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സത്യത്തിന്റെ വിത്ത് പാകിയ വ്യക്തികളെ ഈ തലമുറയിലെ മതവിഭാഗങ്ങളിൽപ്പെട്ട നേതാക്കന്മാർ പുകഴ്ത്തുകയും അവർക്കു വേണ്ടി സ്മാരകങ്ങൾ പണിയുകയും ചെയ്യുന്നു. അതേ വിത്തിൽ നിന്ന് മുളച്ചുവരുന്ന പ്രവർത്തനത്തെ നിലം പരിചാക്കുവാൻ ഇന്നിവർ ശ്രമിക്കുന്നില്ലേ? മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു, ഇവനോ എവിടെ നിന്ന് എന്ന് അറിയുന്നില്ല എന്നുള്ള പഴയ സ്വരം ഇന്നും ആവർത്തിക്കുന്നു. യോഹന്നാൻ 9:29. പഴയ കാലം പോലെ തന്നെയാണ് ഇന്നും. ഇന്നേക്കുമുള്ള പ്രത്യേക സത്യങ്ങൾ കാണപ്പെടുന്നത് സഭാ നേതാക്കന്മാരുടെ പക്കലല്ല, പിന്നെയോ വിദ്യാവിഹീനരും അതിബുദ്ധിമാന്മാരുമല്ലാത്ത സ്ത്രീ പുരുഷന്മാരുടെ പക്കലാണ്. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. 1 കൊരിന്ത്യർ 1:26-28. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് തന്നെ. 1 കൊരിന്ത്യർ 2:5. കടുകുമണിയുടെ ഉപമ ഈ അന്ത്യതലമുറയിൽ വിജയകരമായ പൂർത്തീകരണത്തിൽ എത്തിച്ചേരേണ്ടതുണ്ട്. ചെറിയ വിത്ത് വൃക്ഷമായി മാറും. മുന്നറിയിപ്പിന്റെയും കൃപയുടെയും അന്ത്യദൂത് ഭൂവാസികളായ സകല ജാതിയും ഭാഷയും വംശവും ആയവരോട് അറിയിച്ചു തീർക്കപ്പെടുകയും ദൈവം തന്റെ നാമത്തിനായി ഒരു ജനത്തെ എടുത്തുകൊള്ളുകയും ചെയ്യും. വെളിപ്പാട് 14:6-14, അപ്പോസ്തല പ്രവൃത്തികൾ 15:14, വെളിപ്പാട് 18:1. അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു.